2022 മാർച്ച് 22 ചൊവ്വാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. സോഷ്യലിസ്റ്റ് ധാരകൾ നേരിടുന്ന അസ്തിത്വ പ്രതിസന്ധികൾ. വിവാദവേളയിൽ രാഷ്ട്രീയകാര്യ ലേഖകൻ സി പി ശ്രീഹർഷൻ എഴുതുന്നു, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൽ ത്യാഗോജ്വലമായ പോരാട്ടം നടത്തിയവരുടെ ധാരയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്തെ സോഷ്യലിസ്റ്റുകളുടെ സ്ഥാനം. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന പേരിൽ 1934 കോൺഗ്രസിനകത്ത് അവർ പ്രത്യേക ധാരയായി പ്രവർത്തിച്ചു തുടങ്ങിയതാണ്. സ്വാതന്ത്ര്യാനന്തരം സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകൾ പ്രതിപക്ഷമായി പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചത്. മഹാത്മാഗാന്ധിയുടെ കാലശേഷം കോൺഗ്രസിനകത്തുനിന്ന് ഈ പ്രതിപക്ഷ ശക്തികളെ പുറന്തള്ളാൻ, ഭരണഘടനാ ഭേദഗതി വരുത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുന്നു. അതോടെ സോഷ്യലിസ്റ്റുകൾ പുറത്തുപോയി ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. മഹാരഥന്മാരായിരുന്നു ആദ്യകാല നേതാക്കൾ: ആചാര്യ നരേന്ദ്രദേവ, ജയപ്രകാശ് നാരായൺ, രാം മനോഹർ ലോഹ്യ, അച്യുത് പട്വർദ്ധൻ, യൂസഫ് മെഹറലി, അശോക് മേത്ത, മീനു മസാനി എന്നിങ്ങനെ. 1953 കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയുമായി ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടി ലയിച്ചു. അങ്ങനെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി വന്നു. ആശയഭിന്നതകളുടെ പേരിൽ ഡോക്ടർ രാം മനോഹർ ലോഹ്യയെ PSPയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ 1955 അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പുതിയ സോഷ്യലിസ്റ്റ് പാർട്ടിയുണ്ടായി. 1964 വീണ്ടും സോഷ്യലിസ്റ്റ് പാർട്ടിയും PSPയും ലയിച്ച് സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി വന്നു. PSPയിലെ ഒരു വിഭാഗം ഇതിൽ ചേർന്നില്ല. എന്നാൽ 1971 PSPയിലെ മാറി നിന്ന വിഭാഗം സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ലയിച്ചു. അങ്ങനെ വീണ്ടും സോഷ്യലിസ്റ്റ് പാർട്ടിയായി. ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് രാജ്യത്തെ വിറപ്പിക്കുന്ന കാലം. രാജ്യം അടിയന്തരാവസ്ഥയിലേക്ക് നീങ്ങിയപ്പോൾ 1977 ജയിലിലടയ്ക്കപ്പെട്ട സോഷ്യലിസ്റ്റ് നേതാക്കൾ രാജ്യത്തെ ജനാധിപത്യ പുനഃസ്ഥാപനത്തിനായി പുതിയ പ്രസ്ഥാന രൂപീകരണത്തിന് ഇറങ്ങി. ജയപ്രകാശ് നാരായൺ മുൻകൈയെടുത്തു. കോൺഗ്രസിൽ നിന്ന് ഇന്ദിരയുടെ നിലപാടുകളോട് വിയോജിച്ച് പിന്മാറിപ്പോയവരുടെ സംഘടനാ കോൺഗ്രസും ഭാരതീയ ജനസംഘവും ബീഹാറിലെ ഭാരതീയ ലോക്ദളും ഒരുമിച്ചു. ജനതാ പാർട്ടി രൂപീകരിക്കുന്നത് അങ്ങനെ. അധികം വൈകാതെ ജനതാ ഗ്രൂപ്പിൽ നിന്ന് ജനസംഘം വിട്ടുപോയി. അവർ ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിച്ചു. RSSന്റെ ഉപദേശനിർദ്ദേശങ്ങൾ. സ്വാതന്ത്ര്യാനന്തര കാലത്ത് തന്നെ കേരളത്തിലും സോഷ്യലിസ്റ്റുകൾ ശക്തമായിരുന്നു. പ്രത്യേകിച്ച് മലബാറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ശക്തിയായി നിലകൊണ്ടത് തിരുവിതാംകൂറിനെയും തിരുകൊച്ചിയെയും കാൾ മലബാറിലായിരുന്നു. കാരണം മലബാർ അന്ന് മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. തിരുവിതാംകൂറും തിരുകൊച്ചിയും നാട്ടുരാജ്യങ്ങളായി രാജഭരണത്തിൻ കീഴിലും. മലബാറിലെ ദേശീയ പ്രസ്ഥാനത്തിനകത്ത് സോഷ്യലിസ്റ്റുകളും ഉത്തരേന്ത്യൻ സ്വാധീനത്താൽ ശക്തി പ്രാപിച്ചു. ആ സോഷ്യലിസ്റ്റ് ധാരയുടെ പിന്മുറക്കാരുടെ പേരിലാണ് ഇന്നും കോഴിക്കോട്, കണ്ണൂർ മേഖലകളിലൊക്കെ സോഷ്യലിസ്റ്റുകൾ ചില പോക്കറ്റുകളിലെങ്കിലും തുടരുന്നത്. അരങ്ങിൽ ശ്രീധരൻ, PR കുറുപ്പ്, MP വീരേന്ദ്രകുമാർ, Kചന്ദ്രശേഖരൻ എന്നിങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത നേതൃനിര മലബാറിലും P വിശ്വംഭരനെപ്പോലെ പ്രഗത്ഭർ തിരുവിതാംകൂറിലും സോഷ്യലിസ്റ്റ് ധാരയിൽ സജീവമായിരുന്നു. 2 വർഷത്തിനകം പിളർപ്പ്. 1977 രൂപീകൃതമായ ജനതാ പാർട്ടി 1979 തന്നെ പിളർന്നു. ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലും 77 റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ച് ജെയിൻ കില്ലറായ രാജ് നരെയിന്റെയും ചരൺ സിംഗിന്റെയും നേതൃത്വത്തിലും അധികാര വടംവലികളിൽപ്പെട്ട് പ്രധാനമന്ത്രി മൊറാർജി ദേശായിക്ക് രാജിവെക്കേണ്ടി വന്നു. പകരം ചരൺ സിംഗ് പ്രധാനമന്ത്രിയായി. പക്ഷേ സഖ്യകക്ഷികളിലൊന്ന് പിന്തുണ പിൻവലിച്ചപ്പോൾ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. ചന്ദ്രശേഖറിന്റെ പാർട്ടി ജനതാ പാർട്ടിയായി നിന്നു. ചരൺ സിംഗ്, രാജ് നരെയ്ൻ നേതൃത്വത്തിലുള്ളത് ജനതാ പാർട്ടി സെക്യുലറും. ലോക്ദളിന്റെ കലപ്പയേന്തിയ കർഷകനായിരുന്നു ജനതാ പാർട്ടി രൂപീകരണത്തിന് ശേഷവും ചിഹ്നമായി നിലകൊണ്ടതെങ്കിൽ പുതിയ പിളർപ്പിന് ശേഷം സെക്യുലർ വിഭാഗത്തിന് നിലമുഴുന്ന കർഷകൻ ചിഹ്നമായി ലഭിച്ചു. RSS ബന്ധം ഊട്ടിയുറപ്പിച്ച ജനസംഘം വിഭാഗം പുറത്തുപോയി BJP രൂപീകരിക്കുന്നത് 1980 താമര അവർക്ക് ചിഹ്നമായി. സെക്യുലർ ജനതാ പാർട്ടി പിന്നീട് വീണ്ടും ലോക്ദളായി. ഈ ലോക്ദൾ 1982 വീണ്ടും രണ്ടായി. നിലമുഴുന്ന കർഷകൻ ചിഹ്നം മരവിപ്പിക്കപ്പെട്ടു. ചരൺ സിംഗിന് സൈക്കിളും രാജ് നരെയ്ന് സ്ത്രീയും ചിഹ്നങ്ങളായി. കേരള സോഷ്യലിസ്റ്റുകൾ ജനതാ പാർട്ടിയായാണ് നിന്നത്. 1980 പുതിയ ഇടതുമുന്നണി സംവിധാനം നിലവിൽ വന്നതുമുതൽ അവർ ഇടതുമുന്നണിയുടെ ഭാഗമാണ്. പക്ഷേ കേരളത്തിലെ ജനതാ പാർട്ടിയിലും പിളർപ്പിന്റെ അനുരണനങ്ങൾ പ്രകടമായിരുന്നു. ഗോപാലൻ ജനത, കമലം ജനത എന്നീ അവാന്തര വിഭാഗങ്ങൾ ജനതയ്ക്കകത്ത് ഉണ്ടായി. കമലം ജനത ക്രമേണ ഇല്ലാതായി. അതിന്റെ നിയന്താവ് എം കമലം കോൺഗ്രസുകാരിയായി, ഗോപാലൻ ജനതയും അതുപോലായി. അവശിഷ്ട സോഷ്യലിസ്റ്റുകൾ ജനതാ പാർട്ടിയായി പിഴച്ചു. 1987 തിരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടി 7 വരെ ജയിച്ച് ഇടതുമുന്നണിയിലെ പ്രബല ശക്തിയായി മാറിയിരുന്നു. എം പി വീരേന്ദ്രകുമാർ, കെ ചന്ദ്രശേഖരൻ തുടങ്ങിയ മഹാരഥന്മാരായ നേതാക്കൾ ജനതാ പാർട്ടിയുടെ തിളക്കം കൂട്ടി. ചരൺ സിംഗിന്റെ ലോക്ദൾ 1984 എച്ച് എൻ ബഹുഗുണയുടെ നേതൃത്വത്തിലുള്ള ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് പാർട്ടിയുമായി ലയിച്ച് ദളിത് മസ്ദൂർ കിസാൻ പാർട്ടിയായെങ്കിലും ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ലോക്ദളായി മാറി. 1985 രാസ്നരൈൻ സോഷ്യലിസ്റ്റ് പാർട്ടി പുനഃസംഘടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ കാലശേഷം കെ എ ശിവരാമഭാരതി അതിന്റെ പ്രസിഡന്റായി. 87 ലോക്ദൾ 2, ലോക്ദൾ എയും ബിയും. ചരൺ സിംഗിന്റെ മകൻ അജിത് സിംഗ് എയുടെ നേതാവ്, എച്ച് എൻ ബഹുഗുണ ബിയുടെയും. 88 ലോക്ദൾ എ ചന്ദ്രശേഖറിന്റെ ജനതാ പാർട്ടിയിൽ ലയിച്ചു. ജനതാ പാർട്ടി ബഹുഗുണയുടെ ലോക്ദൾ ബി, കോൺഗ്രസ് വിട്ടുവന്ന വി പി സിംഗ് രൂപീകരിച്ച ജനതാ മോർച്ച എന്നിവരെല്ലാം ചേർന്ന് ജനതാദളാകുന്നത് 1989. കേരളത്തിലെ സോഷ്യലിസ്റ്റുകാർ അതിന്റെ ഭാഗമായി. അങ്ങനെ അവർ ജനതാദളുകാരായി. ജനതാദൾ കേരളത്തിൽ 1991 മുതൽ ഇങ്ങോട്ട് ജനതാദളായാണ് കേരളത്തിലെ സോഷ്യലിസ്റ്റുകാർ പ്രവർത്തിച്ചത്. രാജീവ് ഗാന്ധി വധം സൃഷ്ടിച്ച തരംഗങ്ങളിൽ ഇടതു പ്രതീക്ഷകൾ ഒലിച്ചുപോയപ്പോൾ ജനതാദളിനും ശക്തി ചോർന്നു. 3 ഒതുങ്ങേണ്ടി വന്നു. ജനതാദൾ ഇടതുപക്ഷത്തെ ശക്തമായ മുഖമായി. രാജ്യം ആഗോളവൽക്കരണത്തിലേക്ക് ചുവടുവെച്ച 90 ഗാട്ടും കാണാചരടുകളും എന്ന പുസ്തകമെഴുതി ഇടതുപക്ഷ നിലപാട് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചത് ജനതാദൾ നേതാവായ എം പി വീരേന്ദ്രകുമാറാണ്. 1996 13 ജനതാദൾ ഇടതുമുന്നണിയിൽ മത്സരിച്ചു. സിപിഎമ്മും സിപിഐയും കഴിഞ്ഞാൽ ഇടതു പാർട്ടി എന്ന നിലയിൽ ഞെളിഞ്ഞു നിൽക്കാനായത് ജനതാദളിനാണ്. 13 4 വിജയിക്കാനായുള്ളൂ. 2001 10 മത്സരിച്ചു, 3 നേടി. അതിനിടയിൽ ജനതാദളിൽ അഖിലേന്ത്യാ തലത്തിൽ പല പിളർപ്പുകളും ഉണ്ടായി. ജനതാ പാർട്ടിയിലെ പിളർപ്പ് പാരമ്പര്യം ജനതാദളിലും രാജ്യത്ത് ഇതിനിടയിൽ സംഭവിച്ചുകൊണ്ടിരുന്നു. എസ് ഡി ദേവഗൌഡയും എസ് ആർ ബൊമ്മയും മറ്റും ജനതാദൾ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പിന്റെ മുൻനിര പോരാളികളായി. കർണാടകയിലെ സോഷ്യലിസ്റ്റ് പാരമ്പര്യം അവർ നിലനിർത്തി. പഴയ ജെ പി മൂവ്മെന്റിന്റെയൊക്കെ പിന്തുടർച്ചക്കാരായ നിതീഷ് കുമാറും ലാലു പ്രസാദ് യാദവുമൊക്കെ അധികാര രാഷ്ട്രീയത്തിന്റെ രുചിയറിഞ്ഞ് ബീഹാറിലെ സമ്പന്നമായിരുന്ന സോഷ്യലിസ്റ്റ് പാരമ്പര്യമൊക്കെ ഉപേക്ഷിച്ചു. നിതീഷ് മാത്രം ഐക്യ ജനതാദളായി ജാതിസ്വത്വത്തിന് പിറകെ പോകാതിരുന്നു. ദീർഘകാലം ബീഹാറിൽ മുഖ്യമന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവ് കാലിത്തീറ്റ അഴിമതിയിൽ ശിക്ഷിക്കപ്പെട്ടു. രാഷ്ട്രീയ ജനതാദളായാണ് ലാലു നിലകൊണ്ടത്. ലാലുവിന്റെ കുടുംബാംഗങ്ങളാണ് അതിന്റെ പിന്മുറക്കാർ. കേരളത്തിൽ 2009 ജനതാദൾ സോഷ്യലിസ്റ്റ് എന്ന ഒറ്റ പാർട്ടിയായാണ് ജനതാ ഗ്രൂപ്പുകാരെല്ലാം നിലയുറപ്പിച്ചത്. എന്നാൽ സിപിഎമ്മിനകത്തെ വിഭാഗീയതയിൽ വീരേന്ദ്രകുമാർ പക്ഷം പിടിക്കുന്നുവെന്ന തോന്നൽ സിപിഎമ്മിലെ മറുവിഭാഗത്തിന് ഉണ്ടായി. അതൃപ്തി വളർന്നുവന്നു. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് സീറ്റ് വീരേന്ദ്രകുമാറിന് നിഷേധിക്കപ്പെട്ടത് ഇതിന്റെ തുടർച്ചയായി. വീരേന്ദ്രകുമാർ അപമാനിതനായി. വി എസ് മന്ത്രിസഭയിൽ അംഗമായിരുന്ന മാത്യു ടി തോമസ് പാർട്ടി നിലപാടിന്റെ ഭാഗമായി പ്രതിഷേധ സൂചകമായി മന്ത്രിസ്ഥാനമൊഴിഞ്ഞു. വീരേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിൽ കെ കൃഷ്ണൻകുട്ടിയും വർഗീസ് ജോർജും എംഎൽഎമാരായിരുന്ന കെ പി മോഹനനും എം വി ശ്രേയാംസ് കുമാറും മറ്റും ഇടതുമുന്നണി തന്നെ വിട്ടു. മാത്യു ടി തോമസും ജോസ് തെറ്റയിലും ജനതാദൾ എസ് ആയി ഇടതുമുന്നണിയിൽ ഉറച്ചുനിന്നു. മറ്റൊരെംഎൽഎ എം കെ പ്രേംനാഥ് ക്രമേണ വീരേന്ദ്രകുമാറിനൊപ്പം നീങ്ങി. ദേവഗൌഡയുടെ അഖിലേന്ത്യാ നേതൃത്വവും ഇവർക്കൊപ്പമായി. വീരേന്ദ്രകുമാർ പുതിയ പാർട്ടിയുണ്ടാക്കി. കൂറുമാറ്റ പ്രശ്നം കാരണം കെ പി മോഹനനും ശ്രേയാംസ് കുമാറും നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി തുടർന്നു. വീരേന്ദ്രകുമാറിന്റെ പാർട്ടി സോഷ്യലിസ്റ്റ് ജനതാ ഡെമോക്രാറ്റിക് ആയിരുന്നു. അവർ യു ഡി എഫിന്റെ ഘടകകക്ഷിയായി. 2011 6 മത്സരിച്ച് 2 നേടി. കെ പി മോഹനൻ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമായി. ഇടതുമുന്നണിയിൽ 5 മത്സരിച്ച ജനതാദൾ എസ് 4 വിജയിച്ചു. സോഷ്യലിസ്റ്റ് ജനതാ ഡെമോക്രാറ്റിക് പിന്നീട് നിതീഷ് കുമാറിന്റെ ഐക്യ ജനതാദളിൽ ലയിച്ച് അഖിലേന്ത്യാ പാർട്ടിയായി. അതിന് കാരണം നിതീഷിന്റെ നേതൃത്വത്തിൽ ബി ജെ പി ബാന്ധവം ഉപേക്ഷിച്ചു വന്നതായിരുന്നു. വീരേന്ദ്രകുമാറിന്റെ ഇടതുപക്ഷ സ്വത്വം അദ്ദേഹത്തെ യു ഡി എഫ് ചേരിയിൽ തുടരാൻ അനുവദിച്ചില്ല. യു ഡി എഫ് നല്ല പരിഗണന നൽകിയിട്ടും അദ്ദേഹത്തിന് അവിടം ഉപേക്ഷിക്കേണ്ടി വന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് സീറ്റിലെ ദയനീയ തോൽവി അദ്ദേഹത്തിന്റെ നിരാശ വർദ്ധിപ്പിച്ചു. 2016 രാജ്യസഭാംഗത്വം യു ഡി എഫ് അനുവദിച്ചിട്ടും 2017 വീരേന്ദ്രകുമാറും കൂട്ടരും യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലേക്ക് ചേക്കേറി. വീരേന്ദ്രകുമാർ രാജ്യസഭാംഗത്വം ഒഴിഞ്ഞു. ഈ ഒഴിവിലേക്ക് ഇടതുമുന്നണി വീരേന്ദ്രകുമാറിനെ തന്നെ പരിഗണിച്ചു. അദ്ദേഹത്തിന്റെ നിര്യാണത്തിനുശേഷം മകൻ ശ്രേയാംസ് കുമാറിനെയും. നിതീഷിന്റെ ഐക്യ ജനതാദൾ BJP പാളയത്തിലേക്ക് ക്രമേണ തിരിച്ചുപോയി. ഇതോടെ നിതീഷിന്റെ പാർട്ടിയുടെ ഭാഗമായിരുന്ന ശരദ് യാദവും മറ്റും ലോക്താന്ത്രിക് ജനതാദളായി. വീരേന്ദ്രകുമാറും കൂട്ടരും ആ പാർട്ടിയായി. LJDയും കേരള രാഷ്ട്രീയവും. ഇടക്കാലത്തെ UDF ബാന്ധവം ഉപേക്ഷിച്ച് തിരിച്ചെത്തിയ LJDയെ കൂടി മുന്നണിയിൽ പെട്ടെന്ന് തന്നെ ഇടതുമുന്നണി, പ്രത്യേകിച്ചും CPM നേതൃത്വം ഉൾപ്പെടുത്താൻ സന്നദ്ധമായി. ജനതാദൾ S മുന്നണിയുടെ ഭാഗമാണ്. നേരത്തെ ഒരുമിച്ചായിരുന്ന സോഷ്യലിസ്റ്റുകാർ വീണ്ടും ഒരുമിച്ചായി എന്ന നിലയിലെ CPM ഇവരെ കാണുന്നുള്ളൂ എന്ന് വേണം കരുതാൻ. രണ്ടു പാർട്ടികൾക്കും സീറ്റുകൾ അനുവദിക്കുന്നതൊക്കെ ഒറ്റ ഗ്രൂപ്പ് എന്ന പരിഗണനയിലാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ JDSന് 4 LJDക്ക് 3 സീറ്റുകൾ നൽകിയത് 2006 ജനതാദളിന് അനുവദിച്ച 7 സീറ്റ് എന്ന അനുപാതം നിലനിർത്തിയാണ്. ഇരു പാർട്ടികൾക്കും പരിഭവം ഉണ്ടായിരുന്നെങ്കിലും മുന്നണി താൽപര്യം മാനിച്ച് പ്രതിഷേധിച്ചില്ല. പക്ഷേ തുടർഭരണത്തിനുശേഷം മന്ത്രിസഭാ രൂപീകരണമുണ്ടായപ്പോഴും ജനതാ ഗ്രൂപ്പുകൾക്ക് ഒരു മന്ത്രി എന്ന പരിഗണന മാത്രമാണ് CPM നൽകാൻ തയ്യാറായത്. INL, കോൺഗ്രസ് S, ജനാധിപത്യ കേരള കോൺഗ്രസ്, കേരള കോൺഗ്രസ് B എന്നിങ്ങനെ ഒറ്റ അംഗം വീതം മാത്രമുള്ള കക്ഷികൾക്ക് 2 വർഷം വീതം വെച്ച് മന്ത്രി പദവി അനുവദിച്ചപ്പോൾ ഒറ്റ MLA LJD തഴയപ്പെട്ടു. 2 അംഗങ്ങളുള്ള JDSന് 1 മന്ത്രിസ്ഥാനം കിട്ടി. അപ്പോഴും 2022 വരാനിരിക്കുന്ന രാജ്യസഭാ ഒഴിവിലേക്ക് വീണ്ടും പരിഗണിക്കപ്പെടുമെന്ന പ്രതീക്ഷയാണ് LJDയെ നയിച്ചതെന്ന് വേണം കരുതാൻ. മന്ത്രിസ്ഥാനം കിട്ടാതെ വന്നതിൽ അവർ പരിഭവിക്കാതിരുന്നത് അതുകൊണ്ടായിരുന്നു. പ്രസിഡന്റ് ശ്രേയാംസ് കുമാറിന്റെ മാത്രം താൽപര്യമാണോ കാര്യങ്ങളെ നിയന്ത്രിച്ചതെന്ന ചോദ്യം ക്രമേണ ഉയരാതിരുന്നില്ല. LJDക്കകത്ത് ആഭ്യന്തരമായ അസ്വസ്ഥതകൾ കൂടി വന്നു. വീരേന്ദ്രകുമാറിന്റെയും പിന്നീട് ശ്രേയാംസ് കുമാറിന്റെയും വിശ്വസ്തനായിരുന്ന ഷേഖ് പി ഹാരിസ് കുറെ പ്രവർത്തകർക്കൊപ്പം പാർട്ടി വിട്ട് CPMനൊപ്പം ചേർന്നു. രാജ്യസഭയിലേക്ക് ഒഴിവ് വന്നപ്പോൾ പ്രതീക്ഷിച്ചതുതന്നെ സംഭവിച്ചു. ശ്രേയാംസിന് ലഭിച്ചില്ല. 2 ഒഴിവുകൾ CPMഉം CPIയും പങ്കിട്ടു. CPI വിലപേശി വാങ്ങിയെടുത്തുവെന്ന് ശ്രേയാംസ് പരിഭവിച്ചു. എന്തു കാര്യം! LJD RJDയാകുമ്പോൾ അഖിലേന്ത്യാതലത്തിൽ ഇപ്പോൾ ലോക്താന്ത്രിക് ജനതാദൾ ലാലുപ്രസാദ് യാദവിന്റെ രാഷ്ട്രീയ ജനതാദളിൽ ലയിച്ചിരിക്കുന്നു. ഇതിനകം സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാറിന്റെ പോക്കിൽ അസംതൃപ്തരായ നേതൃത്വത്തിലേത് അടക്കം പ്രബല വിഭാഗം ഈ ലയനത്തോട് മാനസികമായി യോജിക്കുന്നില്ലെന്ന് വേണം കരുതാൻ. RJDയായി നിന്നതുകൊണ്ടും ഇടതുമുന്നണിയിൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലെന്ന് അവർക്കറിയാം. CPM അവരെ പ്രത്യേക പാർട്ടിയായി കാണാനേ പോകുന്നില്ല. അതുകൊണ്ട് ആത്മാഭിമാനം കാക്കാൻ ജനതാദൾ S-ൽ ലയിക്കുന്നതല്ലേ നല്ലതെന്ന് അവരെല്ലാം ചിന്തിക്കുന്നു. വിലപേശി മന്ത്രിസ്ഥാനം നേടിയെടുക്കാനായെങ്കിലോ എന്ന് വെറുതെ ഇപ്പോഴും മോഹിക്കുന്ന കൂത്തുപറമ്പ് MLA KP മോഹനൻ ഒരുപക്ഷെ JDSമായി ഇപ്പോൾ ലയിക്കുന്നത് ബുദ്ധിമോശമാകുമെന്ന് ചിന്തിക്കുന്നുണ്ടാകാം. ശ്രേയാംസ് കുമാറിന് പോലും ഒരു പരിധിക്കപ്പുറത്തേക്ക് RJDയായി നിൽക്കാനാവാത്ത സ്ഥിതിയാണ്. JDSമായി ലയിച്ചാൽ ഉള്ളമാനമെങ്കിലും പോകാതെ നിലനിർത്താമെന്ന് ചിന്തിക്കുന്നവരാണ് LJDയിലുള്ള നേതാക്കളിലും പ്രവർത്തകരിലും ഏറിയ കൂറും. അതുകൊണ്ട് ആ ലയനം യാഥാർത്ഥ്യമാകുന്നതിലേക്ക് അവർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. MV ശ്രേയാംസ് കുമാറുമായി 24 ഡൽഹിയിൽ പുതിയ RJDയുടെ അഖിലേന്ത്യാ നേതൃത്വം നടത്താനിരിക്കുന്ന ചർച്ചയിലേക്കും ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. രൂപീകരണകാലം മുതൽ തുടർന്നുവരുന്ന പിളർപ്പ്, ലയനം എന്നീ വ്യാധികളാണ് സ്വാതന്ത്ര്യസമരകാലത്തെ പ്രതാപികളായിരുന്ന സോഷ്യലിസ്റ്റുകളുടെ ദുരന്തമായി തുടരുന്നത്. അതിൽ നിന്നൊരു മോചനം ഉണ്ടാകുമോ? രാഷ്ട്രീയമല്ലേ എല്ലാം? കണ്ടുതന്നെ അറിയണം.